അറിഞ്ഞ സത്യങ്ങൾ അനുസരിക്കുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ എത്രമാത്രം ഗൌരവത്തോടെയാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം വെളിവാകും. ദൈവം എപ്പോഴും തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേയനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവമോക്ഷമാർഗം തുറന്നു, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവമോക്ഷമാർഗം തുറന്നു. എന്നുള്ള മേ സ്തുതിക്ക നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേയനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേയനു പാപരോഗത്താൽ നീ വലഞ്ഞു തെല്ലുമാശയില്ലാതലഞ്ഞു, പാപരോഗത്താൽ നീ വലഞ്ഞു തെല്ലുമാശയില്ലാതലഞ്ഞു, പാരം കേണിടുമ്പോൾ തിരുമേനിയതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു, പാരം കേണിടുമ്പോൾ തിരു എല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേയനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേയനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. Thank you.
പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ള നീ സ്തുതിക്ക നീ പരനേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേയനു ദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേയനു ദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം.
ജീവിതത്തിൽ താങ്കൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ താങ്കളെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കാതെ വരുമ്പോൾ താങ്കളുടെ മനോഭാവം എന്തായിരിക്കും? ഒരു ചില കാര്യങ്ങൾ വേണമെങ്കിൽ താങ്കൾക്ക് സാധിക്കാമായിരുന്നു, എന്നാൽ ദൈവം അതിന് താങ്കളെ അനുവദിച്ചില്ല എന്ന് വന്നാൽ ആകെ നിരാശ, ദേഷ്യം, സങ്കടം. താങ്കളുടെ മനോഭാവം എന്തായിരിക്കും? ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ കാലം മുതൽ മുഴുവൻ സമയവും ദൈവവേല ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്ന ഒരു സ്നേഹിതന് എനിക്കുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്താൽ തന്റെ ജോലി വിട്ട് സുവിശേഷവേലയ്ക്ക് ഇറങ്ങുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സങ്കടത്തോടെ തന്റെ അവസ്ഥ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മുഴുവൻ സമയവും ദൈവവേലയിലായിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നത്രയും അതിൽ കൂടുതലല്ലെങ്കിൽ അത്രയും തന്നെ ചെയ്യുവാൻ ഈ സ്നേഹിതന് കഴിഞ്ഞിട്ടുണ്ട്. ലഭിച്ച അവസരങ്ങളൊന്നും അദ്ദേഹം പാഴാക്കിയില്ല. തന്റെ മക്കളെയെല്ലാം തന്നെ ദൈവവേലയോടുള്ള സ്നേഹത്തിൽ വളർത്തി. അദ്ദേഹത്തിന്റെ ജീവിതം ഫലകരമാക്കി തീർത്തത് ദൈവത്തിലുള്ള തന്റെ ആശ്രയമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദാവീദ് രാജാവിന്റെ ജീവിതത്തിലെ സ്വപ്നമായിരുന്നു ദൈവത്തിന്റെ പെട്ടകം വയ്ക്കുവാനൊരു ആലയം പണിയണം എന്നുള്ളത്. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തന്റെ ദൈവത്തിന്റെ പെട്ടകമുണ്ടാക്കിയ കാലം മുതൽ അത് കൂടാരങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത്. ഒന്നുമല്ലാത്ത തനിക്കുപോലും പാർക്കുവാൻ മട്ടുപ്പാവുള്ള കൊട്ടാരം ഒന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടകം സൂക്ഷിച്ചിരുന്നത് താൽക്കാലികമായ ഒരു കൂടാരത്തിലായിരുന്നു. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ ദാവീദിന് വലിയ ബുദ്ധിമുട്ട് തോന്നി. ആയതിനാൽ താൻ ഒരു ദേവാലയം പണിയുവാൻ തീരുമാനിച്ചു. എത്ര നല്ല താൽപര്യം! ആർക്കും കുറ്റപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു താൽപര്യം. അതെ, അത് നമുക്കാണ് നല്ല താൽപര്യം. എന്നാൽ ദൈവം ദാവീദിനോട് പറഞ്ഞു, വേണ്ട, നീ ദേവാലയം പണിയണ്ട. ഓ, എന്തൊരു ആഘാതമില്ലേ! എന്നാൽ ദൈവം പറയുന്നത് നന്മയ്ക്ക് മാത്രമാണെന്നറിയാമായിരുന്ന ദാവീദ് നിരാശപ്പെട്ടില്ല. പിന്നെയോ, ദൈവാലയത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവൻ ചെയ്തു. സകലവും, ഒന്നാമതായി ദൈവാലയ പണിക്കാവശ്യമായ വസ്തുക്കളെല്ലാം അവൻ ശേഖരിച്ചു. തുടർന്ന് ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഒന്ന് ദിനവൃത്താന്തം 24 മുതലുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് ദാവീദ് അപ്രകാരം ചെയ്ത പ്രവർത്തനങ്ങളാണ്. ഇവിടെ വേറൊരു പാഠം കൂടി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് എന്തെന്നാൽ, ഏതൊരു പ്രവർത്തനത്തിന്റെയും പിൻപിൽ നാം ചെയ്യുന്ന ആസൂത്രണം, പ്ലാനിംഗ്, അതനുസരിച്ചിരിക്കും ആ പ്രവർത്തനത്തിന്റെ വിജയം. നല്ലതുപോലെ സമയമെടുത്ത് എത്രയും വിശദമായി ആസൂത്രണം ചെയ്താൽ അത്രയും അനുഗ്രഹമാകും. നാം കൺവെൻഷനൊക്കെ ക്രമീകരിക്കുമ്പോൾ എത്ര അശ്രദ്ധയായിട്ടാണ് നമ്മുടെ പ്ലാനിംഗ്! പ്രാർത്ഥനയ്ക്ക് പോലും വേണ്ട സമയവുമോ പ്ലാനിംഗോ നാം ഉണ്ടാക്കാറില്ല. തന്മൂലം പ്രയോജനം ഒന്നുമുണ്ടാകാത്ത സ്ഥിതിവിശേഷം. ഈ അവസ്ഥയ്ക്ക് ഒരു വ്യതിയാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന് ദിനവൃത്താന്തങ്ങൾ 24 അധ്യായം കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതായിരുന്നല്ലോ. ഈ അധ്യായത്തിൽ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി അഹരോന്റെ പുത്രന്മാരെ വിഭജിച്ചാക്കുന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 24 അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം കണ്ടത് അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ അഹരോന്റെ പുത്രന്മാർ നാദാബ് അബീഹു എലയസർ ഈഥാമാർ നാദാബും അബീഹുവും അവരുടെ അപ്പനു മുമ്പേ മരിച്ചുപോയി അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലയാസാറും ഈഥാമാറും പൌരോഹിത്യം നടത്തി. അഹ്റോന്റെ പുത്രന്മാർ പുരോഹിതന്മാരായിരുന്നു. അവർ മരുഭൂമിയിലായിരുന്ന ആ കാലയളവിലേക്കാണ് ഈ വിവരണം നമ്മെ കൊണ്ടുപോകുന്നത്. ലേവ്യ പുസ്തകം 10 അധ്യായത്തിൽ നാദാബിന്റെയും അബീഹുവിന്റെയും പാപത്തെക്കുറിച്ചും അനന്തരമായി അവരുടെ മരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയത് നാം കണ്ടല്ലോ. വളരെ ഉന്നതമായ സംഘടനാ പാഠവുമാണ് ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദേവാലയം പണികഴിപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം വാങ്ങുകയും അതിനുവേണ്ട സാധന സാമഗ്രികൾ ശേഖരിക്കുകയും മാത്രമല്ല, ദാവീദ് ഇപ്പോൾ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടത്രേ ഞാൻ പറയുന്നത്, ദേവാലയം ദാവീദിന്റേതായിരുന്നു, ശലോമോന്റേതല്ലായിരുന്നു. ഞാൻ അങ്ങനെ പറയുമ്പോൾ പലർക്കും അത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇപ്പോൾ നാം പഠിക്കുന്ന ഈ പ്രത്യേക ഭാഗത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്കും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ലേ? ദേവാലയം ദാവീദിന്റെ വകയായിരുന്നു. 24 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ നാം കാണുന്നു, എലയാസാറിന്റെ പുത്രന്മാരിലും ഈഥാമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദേവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ട് വിഭാഗിച്ചു. ഈ പുത്രന്മാർക്ക് 24 പേർക്കും മുറപ്രകാരം ശുശ്രൂഷയ്ക്ക് ക്രമീകരണം ചെയ്തു. ഒരു മകന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ വന്ന് അവരുടെ ശുശ്രൂഷ ചെയ്തു. പിന്നീട് വേറൊരു പുത്രന്റെ നേതൃത്വത്തിൽ വേറെ ഒരു കൂട്ടർ വന്ന് ആദ്യത്തെ കൂട്ടരെ പറഞ്ഞുവിട്ടിട്ട് ശുശ്രൂഷ ചെയ്തു. ഇങ്ങനെയായിരുന്നു ക്രമീകരണം ചെയ്തിരുന്നത്. ഈ ഡ്യൂട്ടി മാറുന്നത് കാണുവാൻ വളരെ രസകരമായ ഒരു സംഗതിയായിരുന്നിരിക്കണം എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. വളരെ കൃത്യനിഷ്ഠയോടും സൂക്ഷ്മതയോടും കൂടിയാണ് അവർ അത് ചെയ്തിരുന്നത് എന്നത്രേ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവർക്കും ഒരേ സമയം ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത വിധം ലേവ്യരുടെ കുടുംബം വളർന്ന് വർദ്ധിച്ചിരുന്നു എന്ന് മാത്രമല്ല, 24 മണിക്കൂറും ശുശ്രൂഷ ചെയ്യുവാൻ ഇപ്രകാരം ഒരു ക്രമീകരണം ഏറ്റവും നല്ലതുമാണല്ലോ. അതുകൊണ്ടാണ് ദാവീദ് തന്റെ മരണത്തിന് മുൻപ് തന്നെ ഇത് വളരെ വ്യക്തമായി ക്രമീകരിച്ചത്. ഈ പുരോഹിതന്മാരെ ശുശ്രൂഷയ്ക്ക് ക്രമമനുസരിച്ചാക്കുക മാത്രമല്ല ദാവീദ് ചെയ്തത്, സംഗീതക്കാരെയും വാദ്യക്കാരെയും അവൻ സംഘടിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം, ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും താൻ സ്നേഹിച്ചിരുന്ന ഒരു കാര്യമാണ് സംഗീതം. ഈ വിധത്തിൽ ദാവീദ് സംഗീതക്കാരെ ക്രമീകരിക്കുന്നതായിട്ട് അത്ര 25 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 25 ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ദാവീദും സേനാധിപതിമാരും കിന്നരം വീണ കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും ഹേമാന്റെയും യദൂദാന്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ സംഖ്യയാവിത്. ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിന്റെ കീഴിൽ ആസാഫിന്റെ പുത്രന്മാരായ സക്കൂർ, യോസെഫ്, നെഥന്യാവ്, അശരേല, അങ്ങനെ നീണ്ടുപോകുന്നു ആ വലിയ പട്ടി. ഇവയെല്ലാം ദേവാലയം പണിയുന്നതിനു മുമ്പ് തന്നെ ക്രമീകരിച്ചു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതത്രേ. 68 സങ്കീർത്തനത്തിൽ ദാവീദിന്റെ മനോഹരമായ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു, ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. യെരുശലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. 68 സങ്കീർത്തനം 28-29 വാക്യങ്ങൾ. ലോകത്തിനൊരു സാക്ഷ്യമായി യെരുശലേമിൽ ദേവാലയം നിലകൊള്ളുന്ന സമയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. ദൈവാലയം പണികഴിപ്പിക്കപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ സംഗീതക്കാർ ദൈവത്തെ ആരാധിക്കുവാൻ യെരുശലേമിൽ കൂടി വന്നിരുന്നു. അവർ പാടിയിരുന്ന പാട്ടുകളിൽ ഒന്ന് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, 68 സങ്കീർത്തനം. ദാവീദ് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് ഒരു കൂടാരത്തിൽ അതിനെ വെച്ചു. അതുകൂടാതെ ഓർണാന്റെ മെതിക്കളത്തിൽ ഒരു യാഗപീഠം അവൻ ഉണ്ടാക്കി. അവിടെ ദാവീദ് ദൈവത്തിന് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. നോക്കണേ, ദൈവവചനം എല്ലാവരും അറിയുന്നതിന് വേണ്ടി, ജീവനുള്ള ദൈവത്തെ എല്ലാവരും കണ്ടെത്തുന്നതിനു വേണ്ടി എത്ര കൃത്യമായും എത്ര ഗൌരവത്തോടെയുമാണ് ദാവീദ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ശ്രദ്ധിച്ചാട്ടെ. നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ ദൈവാലയം അനേകരെ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ പോകുന്നു എന്നുള്ള ബോധത്തോടെയാണ് ദാവീദ് പ്രവർത്തിച്ചത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ ആയുസ്സിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇതുപോലെ വലിയ ലക്ഷ്യത്തോടുകൂടി ആയിരിക്കണം. നാം ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങൾ നല്ലതെങ്കിൽ നല്ല വിധത്തിൽ, തീയതെങ്കിൽ തിന്മയായി പിന്നീട് വെളിയിൽ വരും എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടെ, ആ ഗൌരവത്തോടെ വേണം നാം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. ദാവീദ് തന്റെ ജീവിതത്തിൽ ഈ പാഠം പണ്ടേ പഠിച്ചതാണ്. താൻ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവനെ ശിക്ഷിച്ചു. ആ തെറ്റിന്റേതായ ആഘാതം അവന്റെ ജീവകാലം മുഴുവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവന് അവസരം നൽകി. 25 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ നാം വായിക്കുന്ന 25 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ, യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. താൻ താങ്കളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു. ചീട്ടിട്ടവരെ 24 കൂട്ടമായി വിഭജിച്ചു എന്നാണ് നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ തമ്മിൽ വേർതിരിക്കുവാനുള്ള ഒരു ക്രമം മാത്രമാണ് ഈ ചീട്ടിട്ടതുകൊണ്ട് സംഭവിച്ചത്. മാസത്തിൽ 2 പ്രാവശ്യം അവർ അവരുടെ ശുശ്രൂഷയിൽ മാറ്റം വരുത്തിയിരുന്നു എന്നാണ് അർത്ഥം. അതായത് ആണ്ടിൽ 2 ആഴ്ചക്കാലം മാത്രം ഓരോ ഗ്രൂപ്പും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നു. അനന്തരം അവർ തങ്ങളുടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയി, അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നു. ഈ പുരോഹിതന്മാരും ലേവ്യരും ഉപദേശകരായി പലവിധത്തിൽ ഇസ്രായേൽ ദേശത്തെല്ലായിടവും ശുശ്രൂഷ ചെയ്തു പോന്നു എന്നോർക്കണം. ദാവീദിന്റെ ഭരണകാലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ക്രമീകരണങ്ങൾ. അതുകൊണ്ടത്രേ അവയെക്കുറിച്ച് ദൈവം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേശത്തെ മുഴുവൻ ദൈവവചനം പഠിപ്പിക്കുവാനായി ദാവീദ് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. എത്ര ഉന്നതമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ രാജാവ് ദാവീദ് പ്രവർത്തിച്ചത്. 26 അധ്യായത്തിലേക്ക് വരുമ്പോൾ പുരോഹിതന്മാരെ മാത്രമല്ല ദാവീദ് സംഘടിപ്പിച്ചത്, ദേവാലയം ആരാണ് അടിച്ചുവാരി വൃത്തിയാക്കുന്നത്, അതിന് കാവൽ ചെയ്യുന്നതാരാണ്, ഇതിലെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ആരൊക്കെയാകുന്നു എന്ന് വളരെ കൃത്യമായി ദാവീദ് പ്ലാൻ ചെയ്തു, അത് പ്രാവർത്തികമാക്കി. ഇവയ്ക്കെല്ലാം വളരെ സൂക്ഷ്മതയോടെ ദാവീദ് പരിപാടി തയ്യാറാക്കിയതായി 26 അധ്യായത്തിൽ നാം കാണുന്നു. 26 അധ്യായത്തിന്റെ 1 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. വാതിൽ കാവൽക്കാരുടെ കൂറുകളോ, കോരഹിയർ ആസാഫിന്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെശേലിയമ്യാവിന്റെ പുത്രന്മാർ സക്രിയാവ്, ആദ്യജാതൻ യദിയയേൽ, രണ്ടാമൻ സബദ്യാവ്, മൂന്നാമൻ യഗ്നിയേൽ, നാലാമൻ ഏലാൻ, അഞ്ചാമൻ യഹോഹാനാൻ, ആറാമൻ എല്യോഹോവാനായി, ഏഴാമൻ ഓബേദ് ഏദോമിന്റെ പുത്രന്മാർ. അങ്ങനെ ഈ പട്ടിക നീണ്ടുപോകുന്നതായി നാം കാണുന്നു. വാതിൽ കാവൽക്കാർക്ക് മുകളിൽ പറഞ്ഞ വിധം ജോലി ഭംഗിയായി ഭാഗിച്ചു കൊടുത്തു. ഇവരൊക്കെയും ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലർ കാവൽക്കാരായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദിവസത്തിന്റെ 24 മണിക്കൂറും വാതിൽ കാവൽക്കാർ ആവശ്യമായിരുന്നല്ലോ. 3 വാക്യത്തിൽ നാം കണ്ടത് ഈ നീണ്ടുപോകുന്നതായ പട്ടികയാണ്. 13 വാക്യത്തിലേക്ക് ഇനി വന്നാട്ടെ. അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു. എല്ലാ വാതിൽക്കലും കാവൽക്കാരെ നിയമിച്ചിരുന്നു എന്നാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ദേവാലയത്തിലെ പണസംബന്ധമായ കാര്യങ്ങൾക്കും മേൽവിചാരകന്മാർ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് അപ്രകാരം അഴിച്ചുവിടാൻ പാടില്ലല്ലോ. 20 വാക്യത്തിൽ നാം കാണുന്നു, അവരുടെ സഹോദരന്മാരായ ലേവിയർ ദേവാലയത്തിലെ ഭണ്ഡാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു. ദേവാലയത്തിൽ നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും അവർ ഉത്തരവാദികളായിരുന്നു എന്നാണ് കാണുന്നത്. 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ദാവീദ് രാജാവും പിതൃഭവനത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ശെലോമീത്ത് അവന്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു. യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു. പ്രമാണികളെയും ന്യായാധിപന്മാരെയും നിയമിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. ലേവ്യരായിരുന്നു ന്യായാധിപന്മാർ എന്ന കാര്യം ശ്രദ്ധിക്കുക. പല വിധത്തിൽ അവർ ഉത്തരവാദപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു. അതെ, ഇസ്രായേൽ ദൈവത്താൽ ഭരിക്കപ്പെട്ട ഒരു രാഷ്ട്രമായിരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. സമൂഹത്തിന്റെ കേന്ദ്രത്തിൽ സമാഗമന കൂടാരവും ദൈവിക തീരുമാനങ്ങൾ പുരോഹിതന്മാർ സ്വീകരിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക ഭരണക്രമം. ഇസ്രായേലിൽ അത് ഉണ്ടായിരിക്കണമെന്നതായിരുന്നു ദൈവിക താൽപര്യം. ലേവ്യരുടെ പരാജയം കാരണം അതിന് മാറ്റമുണ്ടായി. അവർ അഴിമതിയുള്ളവരായിത്തീർന്നു. അവർ ദൈവകൽപ്പന അനുസരിക്കാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ പോകുവാൻ ആരംഭിച്ചപ്പോൾ മൊത്തം മാറ്റമുണ്ടായി. അതുകൊണ്ട് ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ന്യായാധിപന്മാരും പരാജയപ്പെട്ടതായി നാം കാണുന്നു. ജനങ്ങൾ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ദാവീദ് ഇപ്പോൾ രാജാവായിരിക്കുന്നത്. ഏകാധിപത്യ ഭരണം ആണെങ്കിൽ തന്നെയും ഇസ്രായേലിനെ വീണ്ടും ദൈവിക നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ദാവീദ് വളരെ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദാവീദിന് അറിയാമായിരുന്നു അവർ ദൈവിക ആലോചനയിൽ നിന്നും മാറിപ്പോയി, ദൈവോദ്ദേശത്തിലല്ല അവർ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് അതിനൊരു മാറ്റമുണ്ടാക്കുവാൻ ദാവീദ് എല്ലാവിധത്തിലും പരിശ്രമിച്ചിരുന്നു. സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിക്കുന്നതാണ് 27-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അതിന്റെ 1-ാം വാക്യം ഞാനിന്ന് വായിക്കട്ടെ. ഇസ്രായേൽ പുത്രന്മാർ ആളെണ്ണപ്രകാരം പിതൃഭവനത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സമ്മത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോകുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോന്ന അവരുടെ പ്രമാണികളും ആകെ 24,000 പേർ. അതൊരു വലിയ സംഖ്യ തന്നെയല്ലേ. 12 അധിപതിമാരെ നിയമിച്ചു. അവർ വർഷത്തിൽ ഓരോ മാസം വീതം ശുശ്രൂഷ ചെയ്തിരുന്നതായി നാം കാണുന്നു. നിങ്ങൾ എന്നോടൊപ്പം 27-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കുകയാണെങ്കിൽ അവിടെ വ്യത്യസ്തമായ വേറൊരു കാര്യം കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാർ, രൂബേന്യർക്ക് പ്രഭു, സിക്രിയുടെ മകൻ എലേസർ, ശിമന്യർക്ക് മയഖയുടെ മകൻ സെഫത്യാവ്, ലേവ്യർക്ക് കെമുവേലിന്റെ മകൻ ഹഷ്ബ്യാവ്, അഹരോന്യർക്ക് സാദോക്. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഓരോരുത്തർ വീതം ഇസ്രായേൽ 12 പ്രഭുക്കളും ഉണ്ടായിരുന്നു. തുടർന്ന് 23-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ഈ പേരുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനെല്ലാം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. വായിക്കാൻ ശ്രമിച്ചാൽ തന്നെ എനിക്കും അത് ബുദ്ധിമുട്ടാണ്. നിങ്ങളത് വായിച്ച് ഇതിനകത്തെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എത്ര കൃത്യമായിട്ടാണ് ദാവീദ് ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. താൻ ലാഘവ ബുദ്ധിയോടെ ഒരു കടമ നിർവഹിക്കുന്ന ലാഘവത്തോടെ അല്ല, പിന്നെയോ എത്രയും കൃത്യമായി തന്റെ സ്വന്തം പ്രവർത്തനമായി കണ്ട് അത് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നും ദൈവിക പ്രവർത്തനങ്ങളിൽ നാം ഇപ്രകാരം ഏർപ്പെടണം എന്നത്രേ ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. 23-ാം വാക്യം ഞാനിന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല. മുമ്പ് ദാവീദ് ജനസംഖ്യ എടുത്തു എന്ന് നാം വായിച്ചല്ലോ. അന്ന് ദാവീദ് ദൈവത്തെ അവിശ്വസിച്ചു. ആ അവിശ്വാസം കൊണ്ടാണ് ജനത്തെ അവൻ അന്ന് എണ്ണിനോക്കിയത്. ദൈവം അവനോട്, എന്നെ വിശ്വസിക്കുക, നിനക്ക് ആവശ്യമുള്ള ആളുകളെ ഞാൻ നിനക്ക് നൽകും എന്ന് പറഞ്ഞതാണ്. എന്നാൽ അന്ന് അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനാൽ ദൈവം അവനെ ശിക്ഷിച്ചു. ഇപ്പോൾ ദാവീദ് ഒരു ജനസംഖ്യ എടുക്കുകയല്ല, അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പൂർണമായി ആശ്രയിക്കുന്നു. ദാവീദ് രാജാവിന്റെ വ്യക്തിപരമായ വസ്തുവകകളുടെ ഒരു ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പട്ടികയോടെയാണ് 27-ാം അധ്യായം അവസാനിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകം തന്നെ ഇതുപോലെയുള്ള അനേകം വംശാവലികളും വിവരണങ്ങളുമാണല്ലോ നൽകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് ഇത്രയും പ്രധാനപ്പെട്ട ദൈവവചനത്തിൽ ഇതെല്ലാം ചേർത്തിരിക്കുന്നത് എന്ന്. ഒരു വലിയ പാഠം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം തന്നെ ആദരിക്കുന്നവരെ വളരെ കൃത്യമായി ആദരിക്കുന്ന ദൈവമാണ്. ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും. ദൈവത്തിന്റെ പ്രമാണമാണത്. ഒരുപക്ഷെ നാം പറഞ്ഞേക്കാം, അറിവില്ലാതെ നാം ദൈവത്തെ മാനിക്കാതെ പോയാൽ ദൈവം നമ്മെയും മാനിക്കാതെ പോകുമോ എന്ന്. അറിവില്ലാത്തതുകൊണ്ടല്ലോ നാം അങ്ങനെ ചെയ്യുന്നത്. അറിഞ്ഞ സത്യങ്ങൾ അനുസരിക്കുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ എത്രമാത്രം ഗൌരവത്തോടെയാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം വെളിവാകും. ദൈവം എപ്പോഴും തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ്. ദാവീദിന്റെ ആ കുലത്തെ മുഴുവൻ തലമുറകളിലൂടെ ദൈവം അനുഗ്രഹിച്ചു. കാരണം ദൈവിക കാര്യങ്ങളിൽ ദാവീദിന് അത്രമാത്രം ചിട്ടയും നിഷ്ഠയുമുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങളിൽ എത്രമാത്രം താൽപര്യമാണ് കാണിക്കാറുള്ളത്? ദൈവവചന വായന, പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, മറ്റുള്ളവരുമായുള്ള കൂട്ടായ്മ, ആരാധന, ദൈവിക കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതം, എത്രമാത്രം ഗൌരവത്തോടെയാണ് ഇതൊക്കെ കാണുന്നത്? സൌകര്യാർത്ഥം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ചടങ്ങ് നിർവഹിക്കുകയാണോ, അതോ എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്ന മനോഭാവമാണോ? അനുഗ്രഹമുണ്ടാകുന്നത് അങ്ങനെയുള്ള ആ മനോഭാവത്തിൽ മാത്രമാണ്. താങ്കളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണോ അതോ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിന്തയാണോ താങ്കൾക്കുള്ളത്? നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹീതമായ ഭാവിയിലേക്ക് നയിക്കുന്നത് ദൈവിക കാര്യങ്ങളിൽ നമുക്കുള്ള താൽപര്യമാണ്. അതുകൊണ്ട് അതൊരിക്കലും വിട്ടുകളയരുത്. ഇന്ന് അതിനായിട്ട് താങ്കളുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് തന്ന നല്ല കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ച നല്ല പാഠങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരിക്കലും നിന്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. ഞങ്ങൾ ഗൗരവത്തോടെ നീ ഞങ്ങളെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവേ, ഒരിക്കലും ഞങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുവാനുള്ള മനോഭാവത്തോടെ ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുതേ. ദൈവകൃപയിൽ ഞങ്ങളെ നീ നിലനിർത്തണമേ. തിരുഹിത പ്രകാരം ഞങ്ങളെ നയിക്കണമേ, നടത്തണമേ. തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അതിനായി നീ ശക്തീകരിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-425-5882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-425-5882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.